2022 ഒക്ടോബർ 23 ഞായറാഴ്ച. കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. ഖാർഗെയെ കാത്ത് വെല്ലുവിളികൾ. ചതുരംഗം പങ്ക്തിയിൽ അഡ്വക്കേറ്റ് എ ജയശങ്കർ എഴുതുന്നു. AICC പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സമാധാനപരമായി നടന്നു. പ്രതീക്ഷിച്ചതുപോലെ മല്ലികാർജ്ജുൻ ഖാർഗെ തെരഞ്ഞെടുക്കപ്പെട്ടു. പോൾ ചെയ്ത 9497 വോട്ടിൽ 7897 അദ്ദേഹത്തിന് ലഭിച്ചു. എതിർ സ്ഥാനാർത്ഥി ഡോക്ടർ ശശി തരൂർ 1072 വോട്ടോടെ മാന്യമായ പരാജയം ഏറ്റുവാങ്ങി. സമ്മതിദായകർക്ക് വോട്ട് ചെയ്യാനും അറിയാത്തതുകൊണ്ടോ എന്തോ 416 എണ്ണം അസാധുവായി. പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് ഖാർഗെയ്ക്കുള്ള അർഹതയും യോഗ്യതയും ഒരാൾക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല. കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം. ദീർഘകാലം കർണാടക നിയമസഭാംഗവും മന്ത്രിയും പ്രതിപക്ഷ നേതാവും PCC പ്രസിഡന്റും AICC ജനറൽ സെക്രട്ടറിയുമായിരുന്നു. പിന്നീട് ലോക്സഭയിലെ പാർട്ടി ലീഡറും രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവുമായും പ്രവർത്തിച്ചു. പട്ടികജാതി സമുദായാംഗമാണ് ഖാർഗെ. ബാബു ജഗ്ജീവൻ റാമിന് ശേഷം ദളിത് വിഭാഗത്തിൽ നിന്നുള്ള രണ്ടാമത്തെ കോൺഗ്രസ് അധ്യക്ഷൻ. മുതിർന്ന നേതാവ് എന്നതിലുപരി നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ പ്രത്യക്ഷ പിന്തുണയുള്ളയാൾ എന്നതായിരുന്നു ഖാർഗെയുടെ പ്രധാന യോഗ്യത. അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന്റെ വിജയം സുനിശ്ചിതവുമായിരുന്നു. മറുഭാഗത്ത് ഡോക്ടർ ശശി തരൂർ അത്ര വലിയ നേതാവൊന്നും ആയിരുന്നില്ല. മുൻപ് ഐക്യരാഷ്ട്രസഭയിൽ ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചതുപോലും അടുത്ത കാലത്താണ്. അറിയപ്പെടുന്ന പ്രഭാഷകനും ഗ്രന്ഥകാരനുമാണ്. നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ എന്നല്ല, G23 എന്നറിയപ്പെടുന്ന പാർട്ടിയിലെ വിമത നേതാക്കളുടെ പിന്തുണ പോലും തരൂരിന് ഉണ്ടായിരുന്നില്ല. എന്നാൽ കോൺഗ്രസ് പാർട്ടി കാലാനുസൃതമായി മാറണമെന്ന് ആഗ്രഹിച്ച വലിയൊരു വിഭാഗം ആളുകൾ, അധികവും യുവാക്കൾ, അഭ്യസ്ത വിദ്യർ, ഇടത്തരക്കാർ അദ്ദേഹത്തിനുവേണ്ടി രംഗത്ത് വന്നു. കോൺഗ്രസുകാർ മാത്രമല്ല, മറ്റു പാർട്ടികളെ അനുകൂലിക്കുന്നവരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. സംഘടനാ രംഗത്ത് യാതൊരു മുൻപരിചയവുമില്ലാത്ത തരൂർ പാർട്ടിയിൽ എന്തത്ഭുതമാണ് പ്രവർത്തിക്കാൻ പോകുന്നതെന്ന് ഖാർഗെ അനുകൂലികൾ അടക്കം പറഞ്ഞു. പ്രബലരായ ശരത് പവാറും രാജേഷ് പൈലറ്റും താരതമ്യേന ദുർബലനായ സീതാറാം കേസരിയോട് തോറ്റു തൊപ്പിയിട്ടതും അവർ ഓർമ്മിപ്പിച്ചു. ഹൈക്കമാൻഡിനുമീതെ കാക്കയും പരുന്തും പറക്കില്ലെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. വോട്ടർ പട്ടികയിൽ ക്രമക്കേടും ഗാന്ധി കുടുംബത്തിന്റെ വിപ്രതിപത്തിയും ഉണ്ടായിട്ടുപോലും തരൂർ 1072 വോട്ട് നേടിയത് ചില്ലറ കാര്യമല്ല. കോൺഗ്രസ് പ്രസിഡന്റായത് ഖാർഗെയാണെങ്കിലും യഥാർത്ഥ വിജയി തരൂരാണെന്ന് പൊതുവെ കരുതപ്പെടുന്നു. തരൂരിന്റെ വ്യക്തിപ്രഭാവത്തേക്കാൾ ഹൈക്കമാൻഡിനോടുള്ള വിയോജിപ്പാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്ന് വ്യക്തം. തികച്ചും സ്വതന്ത്രവും നീതിപൂർവവുമായിരുന്നു തിരഞ്ഞെടുപ്പെങ്കിൽ ഫലം കുറെക്കൂടി വ്യത്യസ്തമാകുമായിരുന്നു. AICC തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവർക്ക് മാത്രമല്ല, വോട്ടവകാശമില്ലാത്ത നേതാക്കൾക്കും പ്രവർത്തകർക്കും അനുയായികൾക്കും കൂടി തരൂർ ഉയർത്തിയ വിഷയങ്ങളോട് അനുഭാവമുണ്ട്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സൃഷ്ടിച്ച വികാരവും തരൂരിന്റെ സ്ഥാനാർത്ഥിത്വം പ്രസരിപ്പിച്ച ഊർജ്ജവും നേതൃത്വത്തിന് ഇനി കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. അത് പ്രവർത്തക സമിതി തെരഞ്ഞെടുപ്പിലേക്കും വ്യാപിക്കാവുന്നതാണ്. AICCയുടെ പ്ലീനറി സമ്മേളനവും പ്രവർത്തക സമിതി തെരഞ്ഞെടുപ്പുമാണ് ഖാർഗെയുടെ മുന്നിലുള്ള അടുത്ത തലവേദന. തരൂരിന്റെ മാതൃക പിന്തുടർന്ന് വിമത നേതാക്കൾ മത്സരത്തിനൊരുങ്ങാൻ സകല സാധ്യതയുമുണ്ട്. ഉദയ്പൂരിൽ നടന്ന ചിന്തൻ ശിബിരത്തിൽ ഉരുത്തിരിഞ്ഞുവന്ന ആശയങ്ങൾ പ്രാവർത്തികമാക്കേണ്ടുന്ന ചുമതലയും പുതിയ പ്രസിഡന്റിനുണ്ട്. നേതൃത്വത്തിന്റെ എല്ലാ ശ്രേണികളിലും പുതുമുഖങ്ങൾ കടന്നുവരണം. സ്ത്രീകൾക്കും ദളിതർക്കും ന്യൂനപക്ഷ സമുദായ അംഗങ്ങൾക്കും പാർശ്വവൽക്കരിക്കപ്പെട്ട മറ്റു വിഭാഗങ്ങൾക്കും ന്യായമായ പ്രാതിനിധ്യം നൽകുകയും വേണം. അതിലുപരി കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ഉടച്ചുവാർക്കണം. കൂടുതൽ പ്രവർത്തകരെ ആകർഷിക്കാൻ സാധിക്കണം. ഹിമാചൽ പ്രദേശിലും ഗുജറാത്തിലും ഉടൻ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളാണ് ഖാർഗെയുടെ മുന്നിലുള്ള മറ്റൊരു വെല്ലുവിളി. ഒന്നിടവിട്ട തെരഞ്ഞെടുപ്പുകളിൽ BJPയും കോൺഗ്രസും മാറി ജയിക്കുന്ന സംസ്ഥാനമാണ് ഹിമാചൽ. നിലവിൽ BJPയുടെ ഭരണമാണ്. അതുകൊണ്ടുതന്നെ ഇത്തവണ കോൺഗ്രസിന് ജയിച്ചേ മതിയാകൂ. ഈ വർഷം ആദ്യം UPയിലും ഉത്തരാഖണ്ഡിലും ഗോവയിലും എന്ന പോലെ ഹിമാചലിലും BJP തുടർഭരണത്തിന് ശ്രമിക്കുമെന്ന് ഉറപ്പാണ്. അതിനെ പരാജയപ്പെടുത്തുകയും അവിടെ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ കഴിയുകയും വേണം. 1989 മുതൽ പാർട്ടി പ്രതിപക്ഷത്തിരിക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ജന്മനാടുമാണ്. അവിടെ അധികാരം നിലനിർത്താൻ BJP സകല സന്നാഹങ്ങളും ഒരുക്കും. ആവനാഴിയിലെ അവസാനത്തെ അസ്ത്രം വരെ പ്രയോഗിക്കും. 2017 ഗുജറാത്ത് പിടിക്കാൻ കോൺഗ്രസ് അതിശക്തമായി ശ്രമിച്ചതാണ്. ചെറിയ വ്യത്യാസത്തിൽ പരാജയപ്പെട്ടു. ഇപ്പോഴത്തെ സ്ഥിതി അത്ര തന്നെ മെച്ചമല്ല. 5 കൊല്ലം മുൻപ് കൊട്ടും കുരവേയുമായി കോൺഗ്രസിലേക്ക് വന്ന ചില സമുദായ നേതാക്കൾ ഇതിനകം പാർട്ടി വിട്ടുപോയിരിക്കുന്നു. കൂടാതെ ആം ആദ്മി പാർട്ടിയും രംഗത്തുണ്ട്. അതുകൊണ്ടുതന്നെ പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിച്ചു പോകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. അടുത്ത മെയ് മാസത്തിൽ കർണാടകത്തിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. കോൺഗ്രസിന് ശക്തമായ അടിത്തറയുള്ള സംസ്ഥാനമാണ്. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മാതൃ സംസ്ഥാനവുമാണ്. സിദ്ധാരാമയ്യ, ഡി കെ ശിവകുമാർ എന്നിങ്ങനെ ഗംഭീരന്മാരായ നേതാക്കളുമുണ്ട്. കോൺഗ്രസും ബി ജെ പിയും മാത്രമല്ല ദേവഗൌഡയുടെ ജനതാദൾ എസും രംഗത്തുണ്ടാകും. ത്രികോണ മത്സരത്തിന്റെ ആനുകൂല്യം ആർക്ക് ലഭിക്കുമെന്നതും വിഷയമാണ്. കഴിഞ്ഞ തവണ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ പലയിടത്തും ജനതാദൾ എസ് പ്രവർത്തകർ ബി ജെ പിക്ക് വോട്ടുമറിച്ചു. ഇത്തവണയും അത് ആവർത്തിക്കുമോ എന്ന് അറിയില്ല. 2023 നവംബറിൽ രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പാണ്. കോൺഗ്രസും ബി ജെ പിയും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങളാണ് ഇവ മൂന്നും. കഴിഞ്ഞ തവണ മൂന്നിടത്തും കോൺഗ്രസാണ് ഭൂരിപക്ഷം നേടിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ജ്യോതിരാദിത്യ സിന്ധ്യയുടെ നേതൃത്വത്തിൽ ഏതാനും കോൺഗ്രസ് എംഎൽഎമാർ ബി ജെ പിയിലേക്ക് കൂറുമാറി. അങ്ങനെ മധ്യപ്രദേശ് പാർട്ടിക്ക് നഷ്ടമായി. സച്ചിൻ പൈലറ്റിന്റെ നേതൃത്വത്തിൽ അതുപോലൊരു ശ്രമം രാജസ്ഥാനിലും നടന്നതാണ്. പക്ഷേ അശോക് ഗെലോട്ട് അത് പരാജയപ്പെടുത്തി. ഹിമാചൽ പോലെ 5 കൊല്ലത്തിൽ ഭരണം മാറുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഗെലോട്ട് പൈലറ്റ് തർക്കം നിലനിൽക്കുന്നതിനാൽ ഭരണം നിലനിർത്തുന്നത് കോൺഗ്രസിന് എളുപ്പമല്ല. രാജസ്ഥാനും ഛത്തീസ്ഗഡും നിലനിർത്തുകയും മധ്യപ്രദേശ് തിരിച്ചുപിടിക്കുകയും ചെയ്താൽ പാർട്ടിക്ക് ആത്മവിശ്വാസത്തോടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ നേരിടാം. നിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി 18 മാസമേ അവശേഷിക്കുന്നുള്ളൂ. അതിനകം പാർട്ടി നേതൃത്വം അഴിച്ചുപണിയണം, സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തണം. പട്ടികജാതി പട്ടികവർഗ്ഗക്കാരും ന്യൂനപക്ഷങ്ങളുമടക്കം പാർട്ടിയുടെ പരമ്പരാഗത വോട്ട് ബാങ്കുകൾ തിരിച്ചുപിടിക്കണം. ഹിന്ദുത്വ വികാരം ആളിക്കത്തിച്ച് ബി ജെ പി സൃഷ്ടിക്കുന്ന വേലിയേറ്റത്തെ തടഞ്ഞു നിർത്തണം. പണവും ആൾസ്വാധീനവും സംഘടനാബലവും മറുഭാഗത്താണ് കൂടുതൽ. നരേന്ദ്രമോദിയെപ്പോലെ തലയെടുപ്പുള്ള ഒരു നേതാവും അവർക്കുണ്ട്. ഇന്നത്തെ നിലയ്ക്ക് ബി ജെ പിയെ ഒറ്റയ്ക്ക് നേരിടാനുള്ള കെൽപ്പോ കരുത്തോ കോൺഗ്രസിനില്ല. ഡി എം കെ, മുസ്ലിം ലീഗ്, രാഷ്ട്രീയ ജനതാദൾ, ജനതാദൾ യു, എൻ സി പി എന്നിങ്ങനെയുള്ള സഖ്യകക്ഷികളെ സ്വപക്ഷത്ത് ഉറപ്പിച്ചു നിർത്തണം. തൃണമൂൽ കോൺഗ്രസും തെലങ്കാന രാഷ്ട്രസമിതിയും വൈ എസ് ആർ കോൺഗ്രസും പോലുള്ള പ്രാദേശിക കക്ഷികളെയും സ്വന്തം പാളയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. ഇടതുപക്ഷ പാർട്ടികളുടെ പിന്തുണ തെരഞ്ഞെടുപ്പിന് ശേഷമെങ്കിലും നേടിയെടുക്കണം. ഇതൊക്കെയാണ് കോൺഗ്രസിന്റെ പുതിയ നേതൃത്വത്തെ കാത്തിരിക്കുന്ന വെല്ലുവിളികൾ.